Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi wa kafa wa salatu wa salamu ala Muhammadin al-Mustafa wa ala alihi wa sahbihi wa ba'd. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവസാനമായി നാം വായിച്ച കാര്യം ഈ ദുനിയാവിന്റെ നിസാരതയെക്കുറിച്ചുള്ള ചില ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിന്റെ നിസാരത നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചില അധ്യാപനങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം വായിച്ചത്. അതിനുശേഷം ഈ ഒരു അധ്യായത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ് അന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ كنت خلف النبي صلى الله عليه وسلم يوما فقال يا غلام احفظ الله يحفظك احفظ الله تجده تجاهك واذا سالت فاسال الله واذا استعنت فاستعن بالله رواه الترمذي وقال حديث حسن صحيح അടുത്തതായി ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരിക്കുന്ന ഒരു നസീഹത്താണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരിക്കുന്ന നസീഹത്താണ്. ഇബ്നു അബ്ബാസിനെ കുറിച്ച് പലതവണ നമ്മൾ ഇവിടെ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ സഹാബികളുടെ കൂട്ടത്തിൽ വളരെയധികം ഇൽമുള്ള ഒരു സഹാബിയായിരുന്നു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ള സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോകുന്നതിന്റെ 3 വർഷം മുമ്പാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോകുന്നതിന് 3 വർഷം മുമ്പ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഏകദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം 11 വയസ്സ്, ഏകദേശം ആ ഒരു വയസ്സ് മാത്രമേ ഉള്ളൂ. 11-12 വയസ്സ് മാത്രമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുള്ളൂ. അഫ്വൻ, ഏകദേശം ഒരു 15 വയസ്സോളമാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്‌വീൽ. അല്ലാഹുവേ, ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം ഇബ്നു അബ്ബാസിന് നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സഹാബികളും ഖുർആനുമായി ബന്ധപ്പെട്ട സംശയം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് ചോദിക്കാറുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട സംശയം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിട്ടില്ല, എന്നിട്ട് പോലും സഹാബികൾ അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന വർഷം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ഹിജ്റ 11-ലാണ്. ഹിജ്റ 10-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഹജ്ജിൽ, പ്രവാചകൻ ഒറ്റ ഹജ്ജ് ചെയ്തുള്ളൂ, ആ ഹജ്ജിൽ അയ്യാമു തശ്രീഖിന്റെ 2-ാമത്തെ ദിവസം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്ത് ഇറങ്ങി. ഇൻ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ فسبح بحمد ربك واستغفر انه كان توابا. الله سبحانه وتعالى مكه വിജയത്തെ കുറിച്ചും അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു, فسبح بحمد ربك واستغفر, നീ സുബ്ഹാനല്ലാഹ് പറയുക, അതുപോലെ തന്നെ അസ്തഗ്ഫിർ എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആയത്ത് ഇറക്കി. ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. പല സഹാബികളും ഉമറിനോട് ചോദിച്ചു, ഉമറേ, നീ എന്തിനാ കരയുന്നത്? ഈ ആയത്തിൽ കരയാൻ മാത്രം എന്താണുള്ളത്? അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് സുബ്ഹാനല്ലാഹ് പറയാനാണ്, അസ്തഗ്ഫിർ എന്ന് പറയാനാണ്, നീ എന്തിനു കരയുന്നു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ കുറിച്ചുള്ള സൂചനയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് എന്ന് പറഞ്ഞു. സഹാബികൾ ചോദിച്ചു, എവിടെയാണ് സൂചന? അതിൽ അള്ളാഹു പറയുന്നു സുബ്ഹാനല്ലാഹ് പറയാൻ, അസ്തഗ്ഫിർ എന്ന് പറയാൻ. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ഈ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ അരികിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസേ, നിനക്ക് എന്താണ് ഈ ആയത്ത് വായിക്കുമ്പോൾ തോന്നുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി അഅലമഹു അല്ലാഹു ഇയാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ്സിനെ കുറിച്ചുള്ള സൂചനയാണ്. പ്രവാചകൻ ഇനി കുറച്ചു കാലം കൂടി മാത്രമേ നമുക്കിടയിൽ ജീവിക്കുകയുള്ളൂ എന്ന സൂചനയാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു. അത്രയും അധികം ഖുർആനിൽ പാണ്ഡിത്യമുള്ള സഹാബിയായിരുന്നു ഇബ്നു അബ്ബാസ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ ഇബ്നു അബ്ബാസിനെ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഉമർ ഇസ്ലാമിന്റെ ഖലീഫയായ കാലഘട്ടത്തിൽ പോലും എന്തെങ്കിലും വിഷയങ്ങളിൽ സംശയം ഉണ്ടായാൽ ഇബ്നു അബ്ബാസിനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, ഇന്ന വിഷയത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ അത്രയും അധികം പാണ്ഡിത്യമുള്ള സഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, കുന്തു ഖൽഫ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലായിരുന്നു. ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലായിരുന്നു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്തു റദീഫ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിന്റെ പിറകിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒരു ദിവസം പ്രവാചകന്റെ വാഹനത്തിന്റെ പിറകിൽ ഇരിക്കുകയായിരുന്നു. ഫഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, യാ ഗുലാം. ഗുലാം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്കാണ് പറയുക, ചെറിയ കുട്ടിക്കാണ് ഗുലാം എന്ന് പറയുക. ഏകദേശം 7 വയസ്സോളമൊക്കെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഗുലാം എന്ന് പറയുക. നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ ചെയ്യുന്നതിന് 3 വർഷം മുമ്പാണ് ഇബ്നു അബ്ബാസ് ജനിച്ചത്. പ്രവാചകൻ മരണപ്പെടുന്നതോ ഹിജറ 11-ലാണ്, അഥവാ 11-ഉം 4-ഉം 11-ഉം 3-ഉം ഏകദേശം 14 വയസ്സ് മാത്രമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകൻ വഫാത്താകുമ്പോഴുള്ള പ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് ഈ ഹദീത്ത് പറയുന്നത് ഏകദേശം 7 വയസ്സുള്ളപ്പോഴാണ് അല്ലെങ്കിൽ 8 വയസ്സുള്ളപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു, ഇന്നി ഉഅല്ലിമുക കലിമ, അല്ലയോ എന്റെ മകനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മകനെ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നിട്ട് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ചെറിയ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന അധ്യാപനം എന്താണ്? ഇഹ്ഫളില്ലാ, നീ അല്ലാഹുവിനെ പേടിക്കണം, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ നിന്റെ വാക്കുകളിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ നിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ചെറിയ കുട്ടികളോട് പറയുമ്പോൾ സ്വാഭാവികമായും നിന്റെ മാതാപിതാക്കളോടുള്ള സംസാരത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളിലും ഇബ്നു അബ്ബാസ് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഈ ഒരു നസീഹത്ത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ നസീഹത്ത് നൽകണം. 7 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഷയിൽ 7 വയസ്സ് എന്ന് പറഞ്ഞാൽ, 8 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? എട്ടും പൊട്ടും തിരിയാത്ത അവരോട് എന്ത് പറയാനാണ്, എന്ത് പറയാനാണ്? നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സ് തികയുന്നതിന് മുമ്പ് ഇബ്നു അബ്ബാസിനോട് പറയുന്നു, ഇഹ്ഫളില്ലാ, ഇബ്നു അബ്ബാസ് അല്ലാഹുവിനെ പേടിക്കണം. ഇഹ്ഫളില്ലാ യഹ്ഫള്, എന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുവേ, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഒന്നിനെയും നിനക്ക് പേടിക്കാനില്ല, ഒന്നിനെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ജീവിതത്തിന്റെ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ നീ അള്ളാഹു കാണുന്നു എന്നൊരു ബോധത്തോടു കൂടി ചെയ്യുക. നിന്റെ നടത്തം അള്ളാഹു കാണുന്നുണ്ട്, നിന്റെ സംസാരം അള്ളാഹു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇബ്നു അബ്ബാസേ, ഇഹ്ഫളില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, തജിദുഹു തുജാഹക, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവൻ കാണുന്നുണ്ട്, നിന്റെ വാക്കുകളൊക്കെ അവൻ കേൾക്കുന്നുണ്ട്. അവൻ കാണാതെ നിനക്കൊന്നും ചെയ്യാൻ ഇബ്നു അബ്ബാസേ സാധ്യമല്ല, ഒരു കാര്യം നിനക്ക് ചെയ്യാൻ സാധ്യമല്ല. നീ എന്ത് ചെയ്താലും അല്ലാഹു കാണുന്നുണ്ട്. നീ എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ ഈ ഒരു ബോധമുണ്ടാകണം, നമ്മുടെ മനസ്സിൽ ഇത് പൊത്തിവെക്കണം. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ എന്ത് ചെയ്താലും സഹോദര അള്ളാഹു കാണുന്നുണ്ട്. ഒരു ദിവസം നീ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. നീ പറയുന്ന വാക്കുകൾ അള്ളാഹു കേൾക്കുന്നുണ്ട്, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്. മറ്റുള്ള സഹോദരങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ ആരും കാണാതെ നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതാരും കാണുന്നില്ല എന്ന് നീ കരുതരുത്. ഒരു പക്ഷേ സൃഷ്ടികൾ ആരും കാണുന്നില്ലെങ്കിലും സൃഷ്ടാവ് അത് കാണുന്നുണ്ട്, അള്ളാഹു അത് കാണുന്നുണ്ട്. അള്ളാഹുവിനെ മറച്ചുകൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹു നമ്മെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊതുവെ ഇമാമിന്റെ പിറകിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഇമാം പറയും, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അല്ലാഹു സമീഅാണ്, ബസീറാണ്. ഇതൊക്കെ എന്താണ് അർത്ഥം? അതിനെയൊക്കെ അല്ലാഹു സമീഅാണെന്ന് പറയുമ്പോൾ, അല്ലാഹു ബസീറാണെന്ന് പറയുമ്പോൾ കേവലം ഖുർആനിന്റെ സൂക്തങ്ങൾ ഇങ്ങനെ കേട്ട് ഒഴിവാക്കാനുള്ളതല്ല. അല്ലാഹു സമീഅാണ് സഹോദര, നീ പറയുന്ന ഓരോരോ വാക്കും അല്ലാഹു കേൾക്കുന്നുണ്ട്. ഓരോരോ കാര്യവും നീ പറയുന്ന ഒരു വാക്കുപോലും അല്ലാഹു കേൾക്കാതിരിക്കുന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു, അവർ രോഗശൈലിയിൽ കിടക്കുമ്പോൾ അവരുടെ തേനി കരച്ചിലുകൾ പോലും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മലക്കുകൾ എഴുതി വെക്കും, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും. ഏത് കാര്യം നമ്മൾ പറഞ്ഞാലും ചില ആളുകൾ കരുതുന്നത് പോലെ നമ്മൾ പറയുന്ന തിന്മ മാത്രമല്ല എഴുതുക, മറിച്ച് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും എഴുതും. അതിനെ സംബന്ധിച്ചുള്ള വിചാരണ ഉണ്ടാകും. മുൻഗാമികൾ അവരുടെ വാക്കുകൾ പോലും ശ്രദ്ധിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട വാക്കുകൾ പോലും പലപ്പോഴും അവർ പറയാറില്ല. കാരണം എന്താ? ഈ വാക്കുകളിലൂടെ അള്ളാഹുവിന്റെ വിചാരണ ചെയ്യുമ്പോൾ റബ്ബിന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടേ എന്നൊരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അത്തരത്തിൽ ഒരു ഭയവും ഇല്ല, അങ്ങനെ ചിന്ത പോലും നമുക്കില്ല. നമ്മൾ ഈ പറയുന്നതിനൊക്കെ മറുപടി പറയേണ്ട എന്ന ചിന്ത എത്ര ആളുകളുടെ മനസ്സിലുണ്ട്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, ഇന്ന് മനുഷ്യകുലത്തിനിടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരുന്നു, മുസ്ലിമീങ്ങൾക്കിടയിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു തോന്നലില്ല, ഇത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചിന്തയില്ല, ആ ഒരു ബോധമില്ല. ഇബ്നു അബ്ബാസിനോട് 7 വയസ്സുള്ള 8 വയസ്സുള്ള ആ സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹു കാണുന്നുണ്ട് നിന്നെ, അള്ളാഹു കാണുന്നുണ്ട്. ശേഷം പറഞ്ഞു, വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ, നിനക്ക് ഭൗതികമായ വല്ല വിഷയങ്ങളിലോ ഉഖറവിയായ വല്ല വിഷയങ്ങളിലോ പരലോകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളിലോ എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും നീ ആദ്യം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് നീ ചോദിക്കുക. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നീ അള്ളാഹുവിനോട് ചോദിക്കുക. നിനക്ക് സ്വർഗം വേണം, നീ അള്ളാഹുവിനോട് ചോദിക്കുക. നിന്റെ ഖബർ വിശാലമാകണം, അള്ളാഹുവിനോട് ചോദിക്കുക. ഇതൊക്കെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഭൗതികമായ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് നീ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. സഹാബത്തിന്റെ ചില ചരിത്രങ്ങളിൽ കാണാം, അവരുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അവർ നേരെ മസ്ജിദിൽ പോയി 2.5 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ നീ എനിക്കതിന് പകരം തരണം. ഇതൊക്കെ കേവലം ദുആകളിൽ ഒതുക്കാനുള്ളതല്ല, ഇങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകും. മുൻഗാമികളുടെ ജീവിതം അതിന് എത്രയോ തെളിവാണ്, എത്രയോ വലിയ തെളിവാണ്. ബദറിന്റെയും ഉഹദിന്റെയും ഒക്കെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സഹായം തേടി, അള്ളാഹുവിനോട് സഹായം തേടി, അള്ളാഹു സഹായിച്ചു. അവരാളുകൾ വളരെ കുറവായിരുന്നു, ശത്രുക്കൾ വളരെ കൂടുതലാണ്, എന്നിട്ടും അള്ളാഹു സഹായിച്ചു. നേരെ മറിച്ച് ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം ധാരാളമുണ്ട്, അവരുടെ എണ്ണത്തിൽ അവർക്ക് തോന്നി നമ്മൾ ഇത്രയും അധികം ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുക, നമ്മൾ ഇത്രയും അധികമുണ്ട്. ബദറിൽ വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടായിട്ടുള്ളൂ, എന്നിട്ടും നമ്മൾ ജയിച്ചു എങ്കിൽ ഹുനൈനിൽ ഇത്രയും അധികം ആളുകളില്ലേ, നമ്മൾ ആർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുക? അവരുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ചെറിയ രൂപത്തിൽ പരാജയം നൽകി. പിന്നീട് വിജയമാണ് നൽകിയതെങ്കിലും ചെറിയ രൂപത്തിൽ പരാജയം നൽകി. അതേ അല്ലാഹുവിൽ നമ്മൾ ബലമേൽപ്പിച്ചാൽ, അവരോട് സഹായം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കും. നമ്മുടെ കുട്ടിക്ക് രോഗം വന്നു, എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് പറയുക ആദ്യം. നമുക്ക് രോഗം വന്നു, അള്ളാഹുവിനോട് പറയുക. ഇന്നത്തെ ആളുകളുടെ പതിവ് എന്താ? എന്തെങ്കിലും രോഗം വന്നാൽ നേരെ ഡോക്ടറുടെ അരികിലേക്ക് പോകും, ഡോക്ടർ മരുന്ന് കൊടുക്കും. ആ രോഗം മാറിയില്ല എങ്കിൽ അടുത്ത ഡോക്ടർ, കുറച്ചുകൂടി നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല ഹോസ്പിറ്റലിൽ നമ്മൾ പോകും, അവിടെ ചികിത്സിക്കും. അവിടെ ഒന്നും മാറിയില്ല, ലാസ്റ്റ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദിനെ വിളിച്ച് പറയും, ഉസ്താദിനെ ദുആ ചെയ്യണം, എന്റെ കുട്ടിക്ക് തീരെ കഴിയുന്നില്ല എന്ന് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് അവസാനം ദുആ ചെയ്യും, എന്തുകൊണ്ട് നിനക്ക് ആദ്യം അത് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ആദ്യം അത് ചെയ്തുകൂടാ. നമ്മുടെ കുട്ടിക്ക് രോഗം വന്നാൽ ആദ്യം ആ കുട്ടിയുടെ അരികിൽ നമ്മുടെ മകനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയാണെങ്കിലും അവരോട് പറയുക, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിനോട് പറയുക, അല്ലാഹുമ്മ ഇഷ്ഫി അൻത അശ്ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉ, ശരീരത്തിൽ ഒരു വേദനയുണ്ടെന്ന് സങ്കല്പിക്കുക. നമ്മൾ എന്താ ചെയ്യുക? നേരെ മെഡിക്കൽ ഷോപ്പിൽ പോകും, ഒരു മരുന്ന് വാങ്ങിക്കും, അവിടെ പുരട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, നിനക്ക് ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ അവിടെ നിന്റെ കൈവെക്കുക, ബിസ്മില്ലാഹ് 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 എന്ന് മൂന്നവിടെ പറയുക, أعوذ بعزة الله وقدرته من شر ما أجدو وحاذر إن إيه أمر فرأيك سهودة لنقل إذن نم إذا أمر فرأيك يعني أمر بيدنا ما رمي جنب صلى الله عليه وسلم فرأيك إذن كي كيفنا مباكر للألا نمر الزيبة تسل إذن فالي تسال تيرسة يل تيرسة أدن قلنا مكبرنا كان صادق مترئو سهودة لنقل إن أمر فرأيك تقول ഒരു സഹോദരൻ ഇതിനിടയിൽ വയറിനൊരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, പലരും പല രൂപത്തിലുള്ള മരുന്നുകൾ നൽകി, പല മരുന്നും കുടിക്കുമെങ്കിലും താൽക്കാലികമായി ശമനമുണ്ടാകുന്നു, പിന്നീട് വീണ്ടും ആ രോഗം വരുന്നു. അങ്ങനെ ഇത് ആവർത്തിച്ചു വന്നപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന ഒരു അധ്യാപനം എന്ന രൂപത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് തേന് കുടിച്ചു നോക്ക്. കുറച്ച് ദിവസം തേന് കുടിച്ചു നോക്കി, അൽഹംദുലില്ലാഹ് അല്ലാഹു ശിഫാ നൽകി. കാരണം എന്താ? കാരണം എന്താ? പറഞ്ഞുകൊടുത്ത എന്റെ മഹത്വമാണോ? ഒരിക്കലുമല്ല, അങ്ങനെ ഒരു മഹത്വം എനിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന മെഡിസിനാണത്. ഇവിടെ ഡോക്ടർ എഴുതിത്തരുന്ന മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അത് ഫലം ചെയ്യാം, ഫലം ചെയ്യാതിരിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന മെഡിസിൻ തെറ്റിനേയില്ല. കാരണം ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പറയുന്നത്, അള്ളാഹു ആണ് അത് പഠിപ്പിച്ചത്. മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഘടനകൾ അറിയുന്ന അള്ളാഹുവാണ് പറഞ്ഞത് തേൻ മനുഷ്യന്റെ വയറിന് ഗുണം ചെയ്യും. ഹിജാമ രക്തത്തിനെ ശുദ്ധിയാക്കുന്നത് മനുഷ്യന് അവന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഇതൊക്കെ അള്ളാഹുവാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് തെറ്റുക? വഹീന്റെ അടിസ്ഥാനത്തിലുള്ള രോഗശമനങ്ങൾ നാം സ്വീകരിക്കുക. നിനക്ക് വല്ല സഹായവും ആവശ്യമാണെങ്കിൽ നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. എന്ത് വിഷയവും നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഒരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ള ആളുകളുടെ അരികിൽ അവരുടെ അരികിൽ പോയി ട്രെയിൻ ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇസ്തിഖാറ നിസ്കരിച്ച് റബ്ബിനോട് പറയുക, റബ്ബേ ഞാൻ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണ്, എനിക്ക് നീ ബറക്കത്ത് ചെയ്യണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലുള്ള കച്ചവടക്കാരെ ഇന്ന് ചരിത്രം കണ്ടിട്ടില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ആസ്തി വളരെ വിശാലമാണ്, എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല. എങ്കിലും ഇന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ആസ്തിയായി പറയുന്നത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മൂന്നിരട്ടിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ആസ്തി. അത് ഏത് അടിസ്ഥാനത്തിലാണ് അവർ പഠിച്ചത് എന്നറിയില്ല. പക്ഷെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ആസ്തിയായി കൊടുത്തിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കോടീശ്വരൻ, അവന്റെ മൂന്നിരട്ടി സമ്പാദ്യമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ സമ്പാദ്യം. എന്തുകൊണ്ടാ? അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവിൽ വരവേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം കച്ചവടം ചെയ്തു. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ അള്ളാഹുവിനോട് പറയുക. ഒന്നും മടിക്കണ്ട. ജനങ്ങളോട് പറയുമ്പോൾ അവരുടെ മുഖം ചുളിയും, ജനങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ അവരുടെ മുഖം ഒന്ന് ചുളിയും. ഒരു പക്ഷേ സകാത്താണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഞാനെന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെ കൊടുക്കുക. സകാത്ത് എന്ന് പറയുന്നത് കൊടുക്കുന്നവന്റെ ഒരു ഔദാര്യമല്ല, അത് അവന്റെ ബാധ്യതയാണ്, പാവപ്പെട്ടവന്റെ അർഹതയാണ്. പക്ഷെ കൊടുക്കുമ്പോഴോ വലിയ എന്തോ കൊടുക്കുന്നത് പോലെ ഒന്നുമില്ല, അതവന്റെ ബാധ്യതയാണ്. കൊടുത്തില്ലെങ്കിൽ കൊടുക്കാത്തവൻ കുറ്റക്കാരനാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുനോട് പറയുക. ആ ഒരു ബന്ധം നമ്മളും അള്ളാഹും തമ്മിൽ വരണം. നമ്മളും അള്ളാഹും തമ്മിൽ നമുക്ക് എന്തും പറയാൻ പറ്റണം അള്ളാഹുനോട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലെ അവസാന ദിനം പോലും ജനങ്ങളോട് പറഞ്ഞ എന്താ, അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ദിനങ്ങളിൽ ജനങ്ങളോട് പറഞ്ഞു, ലാ യമൂതു അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാ, നിങ്ങളൊരാളും അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണയിലല്ലാതെ മരിക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം കരുതുക. അള്ളാഹു എനിക്ക് നൽകും, ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് എന്നോട് മടക്കുകയില്ല, എന്റെ റബ്ബ് എന്നെ മടക്കുകയില്ല. അത് പറയാനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ തെറ്റുകളൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കുക, അള്ളാഹുവിലേക്ക് മുന്നിടുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം, എന്റെ റബ്ബ് എനിക്ക് നൽകും, എനിക്ക് നൽകാതിരിക്കാൻ ഞാൻ എന്ത് കുറ്റാ ചെയ്യുന്നത്, എനിക്ക് അള്ളാഹു നൽകും. ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ചില ഹദീസുകളിൽ കാണാം, അതിന്റെ പൂർത്തീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, اعلم ابن عباس وركار اني اريقا ان الامه لو اجتمعوا على ان ينفعوك بشيء لم ينفعوك الا بشيء قد كتبه الله لك. ഈ ഉമ്മത്ത് അല്ലെങ്കിൽ ഈ ലോകജനത ഒന്നടങ്കം ഒരുമിച്ച് കൂടുകയും നിനക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അല്ലാഹു വിധിച്ചില്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ولو اجتمعوا على ان يضروك بشيء لم يضروك الا بشيء قد كتبه الله عليك. എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ചാലും അല്ലാഹു വിചാരിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിൽ സുഹഫ്, എന്തൊക്കെ ഇവിടെ നടക്കും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംഭവിക്കൂ, അതല്ലാതെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആൻ നമുക്ക് തെളിവാണ്. ജനങ്ങൾ ഒന്നായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എന്താ പറഞ്ഞ? അദ്ദേഹത്തെ നരകത്തിൽ തീയിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു. തീയിലേക്ക് ഇട്ടു, എന്ത് സംഭവിച്ചു? അള്ളാഹു തീയോട് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിനെ നീ തണലാവുക എന്ന് പറഞ്ഞു. ഇബ്രാഹിമിന്റെ ശരീരത്തിൽ എന്ത് ബാധിച്ചോ? ഒന്നും ബാധിച്ചില്ല. ഇത് കേവലം പഴയ കാലഘട്ടത്തിൽ മാത്രം നടന്നതാണോ? ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരിൽ സഹാബികളുടെ കാലഘട്ടത്തിന് ശേഷം താബിഈങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി ഹഖ് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരാൾക്കും നമ്മെ തടുക്കാൻ വേണ്ടി പറ്റൂല. ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു കഥയായിട്ട് മാത്രം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈമാനിയായിട്ട് നമുക്ക് അത്രയും അധികം പുരോഗതി ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിയായി നല്ല മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക, അള്ളാഹുവുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇവിടെ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ കുട്ടിക്കാണ് പ്രവാചകനാ നസീഹത്ത് നൽകുന്നതെങ്കിൽ അത് കേൾക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആത്മവിശുദ്ധി നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അള്ളാഹുവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സംസ്കാരങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ എത്ര ത്യാഗം സഹിച്ചാലും എത്ര പരീക്ഷണങ്ങൾ സഹിച്ചാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറുകെ പിടിക്കാൻ ഭിന്നിക്കാതെ അള്ളാഹുവിന്റെ പാർശ്വത്തിൽ മുറുകെ പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വ സല്ലം. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.